നാളെ ഒക്ടോബർ 19 എന്നെപ്പോലെ ലക്ഷക്കണക്കിന് ആരാധകരാണ് ലിയോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഹേ ഹലോ, വെൽക്കം ടു ദ മലയാളി പോഡ്കാസ്റ്റ്, കണക്റ്റിംഗ് ദ ലൈഫ് ഓഫ് മലയാളീസ് എറൗണ്ട് ദ വേൾഡ്. ഞാൻ ക്രിഷാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, അത് സിനിമാ പ്രേമികൾക്ക് മാത്രം മനസ്സിലാകുന്നൊരു വികാരമാണ്. നാളെ ലിയോ കാണാൻ പലർക്കും പല റീസൺസ് ഉണ്ട്. വിജയ് ഫാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലോകേഷ് ഫാൻസ് ഉണ്ട്. പുള്ളിയുടെ കൈതിയും വിക്രവും ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് കൊണ്ട് ഒരുപാട് ആൾക്കാരെ ആ പടത്തിനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഞാനൊരു വിജയ് ഫാനൊന്നുമല്ല, പക്ഷേ ലോകേഷിൻ്റെ മുന്നത്തെ പടങ്ങളുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതാണ് എന്നെ ലിയോയിലേക്ക് അടുപ്പിച്ചത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ലിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണും. എൻ്റെ ജീവിതത്തിൽ റിലീസിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ഷോ കണ്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത്തരത്തിലുള്ള എൻ്റെ അനുഭവങ്ങളാണ് ഈ എപ്പിസോഡിൽ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ഒരു റിലീസിന് പോയപ്പോൾ എനിക്ക് ആ പടം കാണാൻ പറ്റിയില്ല എന്നതാണ് സത്യം. ഞങ്ങളുടെ നാട്ടിലെ ചിത്രാഞ്ജലി, അതായത് ഗവൺമെൻറ് തിയേറ്റർ ആദ്യമായിട്ട് വന്ന സമയം, തിയേറ്ററിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ ഒരു പടമാണ് അവിടെ റിലീസാക്കിയത്. അന്നൊന്നും ബി ക്ലാസ് തിയേറ്ററിലൊന്നും റിലീസ് ഉണ്ടായിരുന്നില്ല. സുരേഷ് ഗോപിയുടെ ഒരു ഹെലികോപ്റ്ററും ഒക്കെ എന്ത് ബന്ധപ്പെട്ട സുരേഷ് ഗോപിയും ശ്രീനിവാസനൊക്കെ ഉള്ളൊരു മൂവിയാണ്. ആ പടം കാണാൻ വേണ്ടി ഞാനും കസിൻസ് ഒക്കെ ആയിട്ട് ചെന്നു. എന്തോ ടെക്നിക്കൽ പ്രോബ്ലം കാരണം ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് ആ സിനിമ കാണാൻ സാധിച്ചില്ല. പകരം ഞങ്ങളന്ന് കണ്ടത് വേറെ ഏതോ ഒരു കുഞ്ചാഗോ ബോബൻ്റെ മൂവിയായിരുന്നു. ആ റിലീസിന് തന്നെ പലപ്പോഴും പല മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ വളരെയധികം ഓളമുണ്ടാക്കി വന്നൊരു സിനിമയാണ് ഓം ശാന്തി ഓം. ഷാറുഖാൻ്റെ സിക്സ് പാക്കും അതിലെ പാട്ടുകളും ട്രെയിലറൊക്കെ അന്ന് വലിയ ഓളമാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഹിന്ദി പടം ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നതും അതും റിലീസിന് ഫസ്റ്റ് ഡേ തന്നെ കണ്ടത് ഓം ശാന്തി ഓമാണ്. ആ ഒരു ഹൈപ്പിനൊത്തൊരു മൂവി തന്നെയായിരുന്നു ഓം ശാന്തി ഓം. ആ ഒരു പടത്തിന് ശേഷം ഉണ്ടോ സിക്സ് പാക്കിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഇന്ത്യൻ സിനിമയിൽ വന്നത്? അതിനുശേഷം വാരണമായിരം, അതിൽ സൂര്യ സിക്സ് പാക്കായിട്ട് വന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ അതൊക്കെ വലിയ വലിയ ആഘോഷങ്ങളായിരുന്നു. ആ പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റുകളും. ആ ഒരു കാലഘട്ടത്തിലാണ് മേജർ റിവ്യൂ വരുന്നത്. മേജർ റിവ്യൂടെ ഒന്ന് രണ്ട് പടങ്ങളല്ല ആദ്യ പടം ഹിറ്റായിരുന്നു. അതിനുശേഷം പുള്ളി മമ്മൂട്ടിന് വെച്ചൊരു പടം കൊടുത്തു, മോഹൻലാലിന് വെച്ച് വീണ്ടും ഒരു പടം കൊടുത്തു, മൂന്നാമതൊരു പടമായിട്ട് മേജർ റിവ്യൂ വരികയാണ്. ആ പ്രാവശ്യം സാക്ഷാൽ അമിതാഭ് ബച്ചൻ, മലയാളത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ, ഹൈപ്പ് വളരെ വലുത്. മോഹൻലാൽ, മേജർ റവി, അങ്ങനെ വലിയ ഹൈപ്പിൽ വന്നൊരു സിനിമയായിരുന്നു. ഞാൻ ഫ്രണ്ട്സും കൂടി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പടം കണ്ടു. പകുതിയൊന്നും ആയില്ല, നമ്മുടെ അമിതാഭ് ബച്ചൻ വരുന്ന പോർഷനൊക്കെ എത്തിയപ്പോൾ തന്നെ ഞാൻ ചുറ്റും നോക്കി. എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല ഉറക്കം, അത്ര നല്ല അലമ്പായിരുന്നു. കാരണം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ നമ്മൾ ഹിറ്റടിച്ച പടത്തേക്കാളും കൂടുതൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാത്ത പടങ്ങളുണ്ട്, അതൊക്കെയാണ് ഓർത്തിരിക്കാൻ പറ്റുന്നത്. അത്തരത്തിൽ അതിക്ക് മുന്നേ ഒരു പടം വന്നായിരുന്നു തസ്കരവീരൻ. ആ പടത്തിൻ്റെ പ്രത്യേകത, ആ പടം ബി ക്ലാസ് തിയേറ്ററിലൊക്കെ റിലീസ് പ്രഖ്യാപിച്ചു. അതിന് മുന്നെയൊക്കെ മേജർ സെൻറ്റേഴ്സിൽ മാത്രമേ റിലീസ് ഉണ്ടായിരുന്നുള്ളൂ. തസ്കരവീരൻ വന്നപ്പോൾ ലോക്കൽ തിയേറ്റേഴ്സിലൊക്കെ റിലീസ് വന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തും റിലീസ് വന്നപ്പോൾ ഞാൻ പയ്യെ പടം കാണാൻ പോയി. ആ പടത്തെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പടം മൊത്തത്തിൽ നല്ല ബോറായിരുന്നു, പക്ഷേ അവിടെ മാർക്കറ്റിംഗ് വിജയമായിരുന്നു. കാരണം മമ്മൂട്ടി നയൻതാര കോമ്പിനേഷൻ, ആ ഒരു ഫാക്ടറായിരുന്നു അന്ന് നമ്മളെല്ലാം തിയേറ്ററിലേക്ക് അടുപ്പിച്ചത്. അതുപോലെ തന്നെ എൻ്റെ പ്രതീക്ഷകളെല്ലാം തകർത്തൊരു സിനിമയുണ്ട്, മാടമ്പിയും പരുന്തും. രണ്ടും ഏകദേശം ഒരു കഥയാണ് പറയുന്നത്, ഒരേ ടൈമിൽ റിലീസ്. ഞാൻ മാടമ്പിക്ക് പകരം പരുന്തിനാണ് കയറിയത്. പിന്നെ എൻ്റെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. ഞാനൊരു എപ്പിസോഡ് സ്ക്രിപ്റ്റഡ് ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത്, എൻ്റെ ഓർമ്മകളിങ്ങനെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. ആക്ച്വലി അത്ര അനുഭവങ്ങൾ ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ നിരാശ സമ്മാനിച്ച സിനിമകളാണ് കൂടുതൽ ഓർമ്മ വരുന്നത്. അന്ന് വളരെ ഹിറ്റായ ഒരു പാട്ട്, റോക്ക് ആൻഡ് റോൾ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ ഒരു പടം, അതൊരു പാട്ട് അങ്ങോട്ട് കയറി കൊളുത്തി. അതുകൊണ്ട് മാത്രം, പിന്നെ രഞ്ജിത്ത് മോഹൻലാൽ കൂട്ടുകെട്ട്, അങ്ങനെ ഒരു കോംബോയും കൂടി വന്നപ്പോൾ ഫസ്റ്റ് ഡേ പോയി കണ്ടൊരു പടമാണ്. പക്ഷേ പടം വലിയ രീതിയിൽ വർക്കായില്ല. ഈ ഫസ്റ്റ് ഡേ കാണാൻ എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടാവും കേട്ടോ. അല്ലാതെ ഒരിക്കലും നമ്മൾ ഫസ്റ്റ് ഡേ പോയി കാണില്ലല്ലോ. ഈ ക്ലാസ്മേറ്റ്സൊക്കെ ഇറങ്ങി ഹിറ്റായി നരിൻ അത്യാവശ്യം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചൊരു പടം ഉണ്ടായിരുന്നു, പന്തേ കോഴി. പുള്ളി വന്ന ആ പടത്തിന് വേണ്ടി ഇന്നിപ്പോൾ യൂട്യൂബിലൊക്കെ വന്ന് ആക്ടേഴ്സൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കില്ല, അതേപോലെ ആ സമയത്ത് പുള്ളി ഓൾമോസ്റ്റ് എല്ലാ ടി വി ചാനലിലും വന്നിട്ട് ഇൻ്റർവ്യൂ കൊടുത്തു. പുള്ളി പറഞ്ഞ ഹൈപ്പ് വെച്ചിട്ട് ആ പടത്തിന് ഞാൻ പോയി കണ്ടു, എനിക്ക് നിരാശയാണ് കിട്ടിയത്. പലപ്പോഴും പല സിനിമകളും ആ ഒരു സിനിമയുടെ ആംബിയൻസിൽ നല്ലതായിരിക്കുള്ളൂ, പക്ഷെ നമുക്ക് കിട്ടുന്ന ഹൈപ്പ് അതാണ് പലപ്പോഴും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരാത്തത്. അല്ലെങ്കിൽ അവർ പാട്ടിലൂടെയും ട്രെയിലറിലൂടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സംഭവമായിരിക്കില്ല നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്നത്. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടും സിനിമയുടെ ക്ലൈമാക്സിൽ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൂവിയ ഒന്ന് രണ്ട് അനുഭവങ്ങൾ എനിക്കുണ്ട്. അതിലൊന്ന് അൻവറായിരുന്നു, ഒരു അമൽ നീരദ് മൂവി. അതുകൊണ്ട് തന്നെ എൻ്റെ ഹൈപ്പ് വളരെ വലുതായിരുന്നു. ആ ഒരു പടം കണ്ടിട്ട് ഞാൻ ഹാപ്പി ആയിരുന്നു, ബട്ട് ക്ലൈമാക്സിൽ തിയേറ്ററിൽ ഫുൾ കൂവലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പടം അത്ര രീതിയിൽ അന്ന് ഹിറ്റും ആയിരുന്നില്ല. അമൽ നീരദിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അമൽ നീരദിൻ്റെ ബിഗ് ബി അത്യാവശ്യം ആളുകൾ ഏറ്റെടുത്ത ശേഷം പുള്ളി മോഹൻലാലിനോട് ഒരു പടം ചെയ്തു, സാഗർ എലിയാസ് ജാക്കി. അതിൻ്റെ ഒരു ഹൈപ്പ് എന്ന് വെച്ചാൽ വേറെ ലെവൽ ഹൈപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ആസ് എ സിനിമാ പ്രേമി ഞാൻ ആ പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ് കണ്ടത്. ആ പടത്തിൻ്റെ കഥ എന്താണെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല, പക്ഷേ ആ പടം ഒരു തരത്തിലും കണക്റ്റ് ആയില്ല എന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ വേറെ സിനിമയുണ്ട്, കാസിനോവോ. നമ്മുടെ റോഷൻ ആൻഡ് റോസ് ഉണ്ടാക്കിയ ഒരു ഹൈപ്പ്, ഏറ്റവും വലിയ ബഡ്ജറ്റിലുള്ള സിനിമ എന്നൊക്കെ പറഞ്ഞ് ആ സിനിമ വളരെ ഹൈപ്പാണ് കയറ്റിയത്. എന്നിട്ട് ആ പടം റിലീസിന് ഒരുപാട് ഡിലേ ആയിട്ടൊക്കെയാണ് ആ പടം റിലീസായത്. അത്രയും പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ടൈം എടുത്തൊരു പടം, ആ പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കണ്ടു. എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ആലോചിക്കുമ്പോൾ മൊത്തത്തിൽ നിരാശ തന്ന സിനിമകളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ സോളോ എന്നൊരു പടം ഉണ്ടായിരുന്നു, വൺ ഓഫ് ദ മൈ ഫേവറേറ്റ് മൂവിയാണ്. അത് സമയത്തിന് മുമ്പേ വന്നൊരു സിനിമ ആയതുകൊണ്ടായിരിക്കാം, സോളോ അന്ന് ആളുകൾ ഏറ്റെടുത്തില്ല, പടം തിയേറ്ററിൽ പരാജയമായിരുന്നു. ഈവൻ അതിൻ്റെ ക്ലൈമാക്സൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ദുൽഖറിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ്, മലയാളത്തിൽ ആ ഒരു ജോണറി തന്നെ വേറെ പടമില്ല, അത്രയ്ക്ക് സൂപ്പർ പടമായിരുന്നു. ബട്ട് എന്തുകൊണ്ടോ മലയാളികൾ ആ പടം ഏറ്റെടുത്തില്ല. ലോലിപോപ്പ് എന്ന പടം ഉണ്ടായിരുന്നു, ആ പടത്തിൽ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഒരു പ്രേതത്തിൻ്റെ സീക്വൻസ്, പ്രേതമാണ് കഥ പറയുന്ന രീതിയിലുള്ള സംഭവം, അത് കാണാൻ പറ്റി. കാരണം അത് ആളുകൾക്ക് കണക്റ്റ് ആവാത്തതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഒരു പോർഷൻ അവർ കട്ട് ചെയ്ത് കളഞ്ഞു. തിയേറ്ററിൽ പലർക്കും അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷൻ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഫസ്റ്റ് ഡേ കണ്ടതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റി. പിന്നെ ഫസ്റ്റ് ഡേ പോയിട്ട് കാണാൻ പറ്റാതെ തിരിച്ചു പോകുന്ന പോക്കിരി രാജ, ഞാൻ ആ പടത്തിന് വേണ്ടി മൂന്ന് സ്ഥലത്ത് മൂന്ന് തിയേറ്ററുകളിൽ പോയിട്ടുണ്ട്. അന്നൊക്കെ ഈ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, 2010 തോന്നുന്നു. പൃഥ്വിരാജ് മമ്മൂട്ടി കോംബോ വലിയ ഹൈപ്പായിരുന്നു. ഞാൻ എൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ആ പടം കാണുന്നത്. അതുപോലെ തന്നെ 2020, അത് ഞാനൊരു മൂന്നോ നാലോ പ്രാവശ്യം ടിക്കറ്റിന് വേണ്ടി കഷ്ടപ്പെട്ടാണ് ആ പടം കണ്ടത്. പണ്ടൊക്കെ ക്യൂ നിന്ന് ഇടിയുണ്ടാക്കിയിട്ടൊക്കെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. സോളോ പോലെ തന്നെ തിയേറ്ററിലെ ക്ലൈമാക്സിന് ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ, എല്ലാവർക്കും അല്ല കുറച്ച് ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ പോയ സിനിമയാണ് ജെല്ലിക്കെട്ട്. അന്ന് ആ പടം അന്താരാഷ്ട്ര വേദികളിലൊക്കെ ചർച്ചയായി, കേരളത്തിൽ മൊത്തത്തിൽ ചർച്ചയായ സമയത്താണ് ആ പടം റിലീസാക്കിയത്. ആക്ച്വലി എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ആ പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, ബട്ട് ആ പടം എല്ലാവർക്കും അങ്ങോട്ട് കണക്റ്റ് ആയില്ല. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ കണ്ട പകുതി ആളുകൾക്കും ആ പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണ്. ലിജോ ജോസ് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും ഞാൻ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ ശ്രമിക്കാറുണ്ട്. അങ്കമാലി ഡയറീസ് അതുപോലെയായിരുന്നു, ഞാൻ കണ്ടു പെരുത്ത് ഇഷ്ടപ്പെട്ടു, ഞാനതുകൊണ്ട് പിന്നെയും കണ്ടു. അടുപ്പിച്ച് മൂന്ന് ദിവസം തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് അങ്കമാലി ഡയറീസ്. കാരണം ഫസ്റ്റ് ഡേ ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടു, സെക്കൻഡ് ഡേ ഞാൻ ഒരു സുഹൃത്തായിട്ട് പോയി കണ്ടു, തേർഡ് ഡേ എൻ്റെ കോളേജിൽ നിന്ന് ഫ്രണ്ട്സായിട്ട് പിന്നെയും പോയി കണ്ടു. അങ്ങനെ മൂന്ന് പ്രാവശ്യം കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേമവും. പ്രേമം ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഡേ ഉച്ചക്കാണ് കണ്ടത്. അതിൻ്റെ ഹൈപ്പ് കൊണ്ട് ഞാൻ ആ ആഴ്ച തന്നെ രണ്ട് പ്രാവശ്യം കൂടി ആ പടം കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ് പോഡ്കാസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്ന മുന്നേ ആയിട്ട് അവസാനമായിട്ട് ഞാൻ കണ്ട പടം കിങ് ഓഫ് കൊത്ത. അതെനിക്ക് ആ ഒരു ഹൈപ്പിനൊത്തുള്ള സംഭവം കിട്ടിയില്ല എന്നാണ് സത്യം. നാളെ, അതായത് നാളെയല്ല, ഈ ഒരു എപ്പിസോഡ് കേൾക്കുമ്പോൾ എന്തായാലും ലിയോ റിലീസായിട്ടുണ്ടാകും. എപ്പിസോഡ് കേൾക്കുന്ന പലരും ലിയോ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ സ്പോട്ടിഫൈയിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ലിയോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. അതുമാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ എവിടെ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ലിയോ എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു.